പരിശുദ്ധൻ പരിശുദ്ധനുവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും രൂപാന്തിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഫലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഫലവാനേ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഫലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ
കൃപയുണ്ടായി ഞങ്ങളോട് കരുണ
ചെയ്യണം. ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കേൾക്കുന്ന ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി.
സൃഷ്ടാവേ നിനക്ക് സ്തുതി. ബാബിലോണിയരോട്
കരുണയെന്നോട് രാജാവേ നിനക്ക് സ്തുതി. ബാറഹിമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ രാജ്യം വരണമേ,
നിന്റെ ഇന്ന് ഞങ്ങൾ തരണമേ.
ഞങ്ങളുടെ
ഞങ്ങളോടും ക്ഷമിക്കണമേ.
പരീക്ഷയിലെ
പ്രവേശിപ്പിക്കരുത്,
പിന്നെ ദുഷ്ടൽ ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും നിനക്കുള്ളതാകും.
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ
ബാറഹിമോർ ക്രിസ്തു യേശു കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ബലഹീനങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ നോയമ്പ് ഉപവാസങ്ങളെ അവിടുന്ന് കൈക്കൊള്ളണമേ. പ്രത്യേകിച്ച് തിരുവചന ധ്യാനവും നിന്റെ തിരുവചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനുമായി ഞങ്ങളെ കൂടി വന്നിരിക്കുന്ന ഈ സന്ധ്യാനേരം ഞങ്ങൾക്കായി നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ അഭിഷിക്തനെ അനുഗ്രഹിക്കുകയും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ വായ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായവ പ്രിയപ്പെട്ട ദാസനിലൂടെ ലഭ്യമാകുവാൻ സ്വർഗം സഹായിക്കുകയും ചെയ്യണമേ. ദൈവകരണം ഞങ്ങളുടെ മുൻപ് ഉപവാസങ്ങളോട് കൂടി ഇരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അവിടെ തുറക്കണമേ. നിന്റെ വചനം കൂടുതലായി ധ്യാനിക്കേണ്ടതായ സാഹചര്യങ്ങളിലൂടെയാണല്ലോ ഞങ്ങൾ കടന്നു പോകുന്നത്. ലുദിയ അവളുടെ ഹൃദയം ഒരുക്കിയപ്പോൾ നീ അവൾക്ക് അവളുടെ ഹൃദയം തുറന്ന വചനം നൽകിയതുപോലെ ഞങ്ങളുടെ ഹൃദയം ഒരുക്കി ആത്മശരീര മനസ്സുകളെ ഒരുക്കി നിന്റെ സന്നിധിയിലായിരിക്കുന്നു. യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ഹൃദയം തുറക്കുകയും വചനവിത്തുകൾ ഞങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിക്കപ്പെടുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ. കേവലം പരീക്ഷ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അല്ലാതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നവയും ദൈവത്തിന്റെ വചനം ജീവനും ശക്തിയുമുള്ളതായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യണമേ. എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കണമേ. മാനവ മഹത്വം തിരുമേനിയെടുക്കണം. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ എന്നും വന്നേക്കും സ്തുതിയ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. താങ്ക് യു അച്ഛ. സന്തോഷത്തോടുകൂടി അച്ഛനെ വളരെ ആദരവോടുകൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
എന്റെ ഫോണിന് ഒരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് എന്റെ ലാൻഡ് ഫോൺ ആണ്. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല അച്ഛാ, അച്ഛൻ കേൾക്കാമല്ലോ.
നന്നായിട്ട് കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. കുഴപ്പമില്ല.
നമ്മള് കഴിഞ്ഞ ദിവസം റോമർക്ക് ലേഖനം 1:1-17 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിച്ചത്. ഇന്ന് അതിനുശേഷമുള്ള ഭാഗം, അതായത് 18 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് സമയമുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് സമയം അനുവദിക്കുന്നെങ്കിൽ, അടുത്ത അധ്യായത്തിന്റെ ആദ്യ ചില ഭാഗങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മള് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ദൈവത്തിന്റെ നീതിയെ സംബന്ധിച്ച്, സുവിശേഷത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ നീതി എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പരാമർശം ഉണ്ടായി. അത് 17-ാമത്തെ വാക്യത്തിലാണ്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ സാധാരണയായിട്ട് യഹൂദന്മാരുടെ രീതിയും പുരാതനമായ എല്ലാ കൾച്ചറുകൾ സംസ്കാരങ്ങളിലും നമ്മൾ കാണുന്നത് മനുഷ്യന്റെ കർമ്മഫലം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നതിന്റെ പ്രവൃത്തി അവൻ അനുഭവിക്കണം. ഇപ്പൊ ഞാനൊരു പ്രവൃത്തി ചെയ്തു, അതിനുവേണ്ടി അതിന്റെ ഫലം ഞാൻ അനുഭവിക്കുകയാണെങ്കിൽ അനുഭവിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. അപ്പം ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ പുണ്യകർമ്മങ്ങൾ ചെയ്താലോ ഒന്നും എനിക്കത് ഫലപ്രദമാണോ നിർബന്ധമില്ല. അതുകൊണ്ടാണ് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇവൻ കുരുടനായി പിറക്കാൻ കാരണം ഇവൻ ചെയ്തുപോയ പാപമാണ്, ഇവന്റെ പിതാക്കന്റെ മാതാപിതാക്കൾ ചെയ്തുപോയ പാപമാണോ എന്നുള്ളതാണ്. പക്ഷെ ക്രിസ്തീയ ചിന്തയിൽ വരുമ്പോൾ നമ്മൾ ഈ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്നില്ല. കർമ്മഫലം അതിനെ അതിന്റെ അർത്ഥത്തെ നമ്മൾ റെഡ്യൂസ് ചെയ്യല്ല, പക്ഷെ അതിലുപരിയായിട്ട് ഈ മനുഷ്യൻ അവനവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് രക്ഷ നേടാനായിട്ട് സാധ്യമല്ല. അതാണ് നമ്മൾ പറയുന്നത്. ന്യായപ്രമാണത്തിൽ പൗലോസ്ലിഹ പറയുന്നതാണ്, വി കനോട്ട് അറ്റൈൻ ദ സാൽവേഷൻ ത്രൂ അവർ ഓൺ എഫേർട്ട്. ഇനോ അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? സോ വി നീഡ് ഗ്രേസ് ഫ്രം എബവ് ടു അറ്റൈൻ ദ സാൽവേഷൻ അവർ ലൈഫ്. ഇനോ സാൽവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഇറ്റ് നോട്ട് ത്രൂ അവർ എഫേർട്ട് ടു അറ്റൈൻ ദ സാൽവേഷൻ. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദൈവത്തിന്റെ ഗ്രേസാണ്, ദൈവത്തിന്റെ ഫ്രീ ഗിഫ്റ്റാണ് ദൈവത്തിന്റെ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ബലഹീനതകളിൽ, സോ ഇത് ഈ ഗ്രേസ് എന്ന് പറയുന്നത് ഈ ഷവർ ഹിസ് ഗ്രേസ് അപ്പോൺ അവർ ഹ്യൂമൻ വീക്ക്നെസ് ഇൻ ഓർഡർ ടു അറ്റൈൻ, ഇൻ ഓർഡർ ടു ഗെയിൻ ദ സാൽവേഷൻ ഇൻ അവർ ലൈഫ്. സോ ദാറ്റ് ഈസ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അതാണ് വിശ്വാസത്തിൽ കൂടി, വിശ്വാസം പോലും നമ്മുടെ ഒരു എഫേർട്ടായിട്ടല്ല കാണുന്നത് ഇല്ലേ. വിശ്വാസം പോലും നമ്മുടെ ഒരു എഫേർട്ട് കൊണ്ട് കിട്ടുന്നല്ല. ഇപ്പം ഞാനൊരു സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു വേദപരീതമായിരുന്നു. ആദിമ സന്യാസികളിൽ ഉണ്ടായിരുന്ന ഒരു വേദപരീതമാണ്, ഒരു ഹെർസി ആയിരുന്നു. അതായത് മനുഷ്യന്റെ പ്രയത്നം കൊണ്ടവൻ രക്ഷ നേടാമെന്നുള്ളത്. അപ്പൊ അത് ആ ഹെർസിയെ സംബന്ധിച്ച് അതിനേക്ക് അതിന്റെ വിശദമായ അംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ഫ്രീ ഗിഫ്റ്റിലാണ്, ദൈവത്തിന്റെ ഫ്രീ ഗ്രേസിലാണ് നമുക്ക് രക്ഷയുടെ അനുഭവം ഉള്ളത്. അപ്പൊ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത് ഇതിലാണ്. അതായത് അനർഹമായ, നാം അർഹരല്ലാതിരിക്കെ അതിന് മനുഷ്യനെ അർഹനാക്കി തീർക്കുന്നതാണ് ദൈവത്തിന്റെ നീതിയുടെ പ്രമാണം. അല്ലാതെ ഈ അർഹമായതിന് അല്ലെ അനർഹമായതിന് കിട്ടുന്ന ഒരു അനുഭവം, അനർഹമായതിന് അനർഹമായ ഒരാൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അവന് ഒരു കഷ്ടത അനുഭവിക്കാനായിട്ട് അവൻ യോഗ്യനല്ല. അവൻ കഷ്ടത അനുഭവിക്കാൻ യോഗ്യനല്ല, പക്ഷെ അവൻ കഷ്ടത അനുഭവിക്കുന്നു. അപ്പൊ ദൈവം അവനിൽ നിന്ന് അവനെ വിടുവിക്കുന്നു. അപ്പൊ അതാണ് ദൈവത്തിന്റെ നീതി എന്നാണ് യഹൂദന്മാരുടെ മതചിന്തകളിൽ അവരുടെ ചിന്താഗതികളിലൊക്കെ ഉള്ള വിശ്വാസം. പക്ഷെ ഇവിടെ അങ്ങനല്ല. കഷ്ടതകൾ മനുഷ്യൻ അനുഭവിക്കണം, അത് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ ആത്യന്തികമായി അപൂർണനായ അല്ല ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക്, ഇൻപെർഫെക്ഷനിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ആ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ കൃപയിലാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പരസ്യയുടെ ഓർപ്പിക്കുന്നത്. അത് ഞാൻ അവിടെ പറഞ്ഞു മാത്രം പറഞ്ഞേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 18 മുതലുള്ളതായ വാക്യങ്ങൾ എന്താണ് അവിടെ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 18 മുതൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കോപം മനുഷ്യന്റെ പാപത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പാപത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ കോപം വ്യാപരിക്കുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. 18 മുതലുള്ളതായ വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാമെങ്കിൽ വായിക്കാം.
ഹലോ ആന്റി, കേൾക്കുന്നുണ്ടോ?
ഓക്കെ, കുഴപ്പമില്ല, ഞാൻ വായിക്കാം.
അനീതിയുടെ സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അവസ്ഥയ്ക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നീതിയ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനു തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ടേ അവർ മൂഢരായിപ്പോയി. അശേരായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇരജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിനെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവനെ നീക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാവങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെയും സ്വഭാവ വിരുദ്ധമാക്കി മാക്കിക്കളഞ്ഞു. അവണ്ണം പുരുഷനും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചലിച്ച് ആണിനോടെ ആൺ അവനിഷ്ടമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിശ്രമത്തിന് യോഗ്യരായ യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു.
അത്രമതി. ഇവിടെ നമ്മൾ കാണുന്നത് ദ വർഷിപ്പ് ഓഫ് ഐഡൽസ് എന്നുള്ളതാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകൾ, വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകൾ. അപ്പൊ ഇവിടെ വ്യാജമായ ആരാധന, വ്യാജമായിട്ടുള്ള ആരാധന ഒരു അസന്മാർഗികമായ ജീവിതത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ വ്യാജമായ ആരാധന അസന്മാർഗികമായ ജീവിതത്തിലേക്ക് മനുഷ്യൻ തിരിക്കുന്നു. ഇപ്പൊ ഗോഡ് ഈസ് ആംഗ്രി, ബട്ട് ഹിസ് ആംഗർ ഈസ് നോട്ട് ലൈക്ക് ഹ്യൂമൻ ആംഗർ. He is angry because of sin. Especially he is angry because some people have chosen to be very wicked. For God's anger is like a judge's anger when the judge issues a judgment. അതാണ് ദൈവത്തിന്റെ ആംഗർ, ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടിരിക്കുന്ന ആരിലാണ്? അതാണ് പറയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കുന്ന ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അപ്പം ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവരെന്നാണ് പറയുന്നില്ലേ. അവർ അങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യാജമായ ആരാധന ഉണ്ടായി. അപ്പൊ വ്യാജമായ ആരാധനയെക്കുറിച്ച് കുറച്ചുകൂടെ പ്രത്യേകമായിട്ട് നമ്മളത് വായിച്ച് നിങ്ങൾ കേട്ടു. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ രൂപത്തെ അവർ പക്ഷി മൃഗജാതി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ആ ഭാഗം ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവത്തെ അവർ അറിഞ്ഞിട്ടും അവന്റെ നിത്യശക്തിക്കും ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിക്കും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുഴുവൻ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കുന്നത് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ നിങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ രൂപത്തെ, ദ റാത്ത് ഓഫ് ഗോഡ് ഈസ് റൈച്ചസ്നെസ് ഇല്ലയോ, അവന്റെ നീതിയാണ്, അവന്റെ കോപം അവന്റെ നീതിയിലൂടെ വെളിപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ അത് മനുഷ്യന്റെ ഒരു കോപം പോലെ അല്ല, മനുഷ്യന്റെ ഒരു ടെമ്പർ പോലെ അല്ല ദൈവത്തിന്റെ കോപം എന്ന് പറയുന്നത്. അപ്പോൾ കാരണം ദൈവത്തിന്റെ രൂപത്തെ അവർ തുച്ഛമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അത് മനുഷ്യൻ നാൽക്കാലി മൃഗജാതി ഇങ്ങനെയുള്ളതിലേക്ക്, പക്ഷി മൃഗജാലി എങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വെളിപ്പെടുവാനുള്ളതായ കാരണം. അപ്പൊ അവർ എന്ന് പറയുമ്പോൾ ഇവിടെ അതിനെ കുറച്ചുകൂടെ വ്യക്തമാകുന്നുണ്ട്. ജ്ഞാനികൾ എന്ന് പറയുന്നുണ്ട്, ജ്ഞാനികൾ. ഒരുപക്ഷെ അത് ഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ ജ്ഞാനവാദം ഉണ്ടായിരുന്നു. അവരെ കൊണ്ടായിരിക്കാം, അല്ലെ അവരെ പോലെ ആയിരിക്കാം, അവരെ കുറിച്ചായിരിക്കാം ഇവിടെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നതെന്ന് വേണം കരുതാൻ. അപ്പൊ ദൈവത്തിന്റെ രൂപത്തെ വിഗ്രഹങ്ങളിലേക്ക് അവരെ പരിവർത്തനം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി പറയുന്നു. വിഗ്രഹങ്ങളിലേക്ക് അവർ ശ്രദ്ധ വെച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ അക്ഷയനായ ദൈവത്തിന്റെ രൂപത്തെ അവരിങ്ങനെ തുച്ഛമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അവരെ അസാന്മാർഗിക ജീവിതത്തിലേക്ക് അത് കൊണ്ടുപോയി എന്നാണ്. അതാണ് നമ്മൾ കാണുന്നത്. ആ അസാന്മാർഗിക ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്ച്വൽ ഇമ്മോറാലിറ്റിയാണ്. ഇപ്പൊ നമ്മള് ഇതിന്റെ ഏറ്റവും ഉദാഹരണം, പ്രധാന ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്, ഈ മനുഷ്യര് പിന്നെ മോശ പർവ്വതത്തിൽ നിന്ന്, തീനായപലയുടെ മുറുവത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവരൊരു ഗോൾഡൻ കാഫിനെ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, പോൾ വാസ് തിങ്കിങ് അബൌട്ട് ദ അക്കൗണ്ട് ഓഫ് ഹൗ ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ്. സോ പീപ്പിൾ ചോസ് നോട്ട് ടു വർഷിപ്പ് ദ റിയൽ ഗോഡ്, ഇൻസ്റ്റെഡ് ദേ മെയ്ഡ് ഐഡൽസ് ഓഫ് വാട്ട് ഗോഡ് ഹാഡ് ക്രിയേറ്റഡ്. സോ ഇൻ ദ ഡെസേർട്ട് ദ ഇസ്രായേലൈറ്റ്സ് ഹാഡ് വർഷിപ്ഡ് എ ഗോൾഡ് കാഫ്. നമുക്ക് നിങ്ങൾക്കറിയാം. So they exchanged the glory of God for the image of an ox, an animal. അപ്പോൾ എന്താ സംഭവിച്ചു അവിടെ? So the people refused to respect God in their worship, and they refused to respect his law, their behavior. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് കാണുന്നില്ലെങ്കിൽ പോലും അവിടെ അസാന്മാർഗികമായ ജീവിതം, ഇമ്മോറൽ ആക്ടിവിറ്റീസ് കെയിം അപ്പ്. അതാണ് അവിടെ സംഭവിച്ചത്. അധാർമികമായ ജീവിതം അവിടെ ഉണ്ടായി. ഇവിടെയും അതുതന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവം അവരുടെ അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടെന്ന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ഭക്തിയുടെ സ്ഥാനത്ത്, ഭക്തി ദൈവത്തോടുണ്ടായ ഭക്തിയുടെ സ്ഥാനത്ത് മോഹമുണ്ടായി. ആ മോഹം അവരെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു സ്വന്തം ശരീരങ്ങളെ. അപ്പൊ ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു, അവൻ എന്നേക്കും മഹത്വ ആമേൻ. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു എന്നാണ്. സോ ബിക്കോസ് ഓഫ് ദിസ് ഫോൾസ് വർഷിപ്പ് ഗോഡ് ഹാസ് അലൗഡ് ദം ടു ബിക്കം ലൈക് പ്രിസണേഴ്സ് ടു ദർ ഓൺ ബാഡ് ഡിസൈർസ്. സോ ഈവൻ ദർ വിമൻ എക്സ്ചേഞ്ച് നാച്ചുറൽ റിലേഷൻഷിപ്പ് ഫോർ അൺനാച്ചുറൽ വൺസ്. In the same way, men turned away from their natural behavior towards women. So instead, they had very strong desires to have sex with other men. Men acted in bad ways with other men. Pidhanu would have happened. But God intended the sexual act to be an expression of the love between a husband and his wife. So God unites them so that they become as one person. Namukariyam Genesis chapter 2 verse 24 parayunnathaanu deivam manushane aanum pennumaya srishtichu ennulladaanu. So but both men and women chose to use their bodies in bad ways. Women had sexual relationship with other women, men wanted sexual relationship with other men. Idaanu parayunnu. Appo idaanu oru 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 homosexuality undayi ennulladaanu. അപ്പോൾ സ്വവർഗഭോഗം, അപ്പൊ അത് പ്രകൃതിയുടെയും ദൈവസൃഷ്ടിയുടെയും പ്രമാണങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ഒരു ഇമ്മോറലായിട്ടുള്ള ഒരു ജീവിതചര്യ അവർക്ക് ഉണ്ടാകാൻ കാരണമായി തീർന്നു. എന്ത് കാരണമായി തീർന്നു? വ്യാജമായിട്ടുള്ള ആരാധന. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും, നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു ട്രൂ ഗോഡ് ഇല്ലേ? ട്രയൂൺ ഗോഡ്, ത്രിയേക ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. ഈസ് ദ ഫുൾനെസ് ഓഫ് ഓൾ ഗുഡ് ക്വാളിറ്റീസ് ഇല്ലേ? ദൈവം സ്നേഹമാണ്, സ്നേഹം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ദൈവം സത്യമാണ്, സ്നേഹമാണ്, എല്ലാ നന്മകളുടെയും സമ്പൂർണതയായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, സോ വി വിൽ ബി ലൈക്ക് ഹിം. നമ്മൾ ദൈവം ഇനി പരിശുദ്ധനാകുന്നു അല്ലേ? ഹോളി ആർ ദ ഓഫ് ഗോഡ്, ഹോളി ആർ ദ ഓൾ മൈറ്റി. അപ്പൊ നമ്മൾ അങ്ങനെ ദൈവത്തോട് പറയുമ്പോഴ് എന്തിനാ നമ്മൾ പറയുന്നത്? നമ്മൾ ദൈവത്തെ ഇങ്ങനെ ഒന്ന് പൊക്കി പൊക്കി കളത്തി കളത്തി നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയാണോ? സോ സ്ലോലി വി വിൽ ബിക്കം ലൈക്ക് ഹിം. അപ്പൊ ദൈവത്തെ പോലെ ആകാനുള്ള ഒരു പരിശ്രമം. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഇല്ലേ, ഞാൻ പരിശുദ്ധനായിരിക്കും, നിങ്ങളും പരിശുദ്ധരായി തീരുവീൻ എന്ന് ദൈവം കൽപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ, നാം അവന്റെ വിശുദ്ധിയിലേക്ക് അവനെ ആരാധിക്കുന്നത് വഴിയായി ഈ സൽഗുണങ്ങളുടെ, വിശുദ്ധിയുടെയും അതിനോടനുബന്ധമായ സൽഗുണങ്ങളുടെയും അനുഭവത്തിൽ നാം ജീവിക്കണം എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു ഒരു ദുർദേവതയെ അല്ലെങ്കിൽ ദുർവിഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളതായ ഒരു മൂർത്തിയെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അതിനനുസരണമായിട്ടുള്ള ഗുണങ്ങൾ അല്ല അനുസരണമായിട്ടുള്ള ഫലങ്ങളാണ് കിട്ടുന്നത്. അപ്പൊ നമ്മിൽ തിന്മകൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇത് നമ്മൾ വളരെ അർത്ഥപൂർണമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ദൈവത്തെ നമ്മളിപ്പോ ഒരുപക്ഷെ നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ എല്ലാ ഉള്ളികൾ നമ്മൾ വിഗ്രഹങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ചിലപ്പോഴും നമ്മൾ തന്നെയാണ് വിഗ്രഹങ്ങൾ. ഇപ്പൊ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നാർസിസം. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന അവനവന്റെ തന്നെ ബിംബത്തെ ആരാധിക്കുന്നതാണ്. അവനവന്റെ ബ്യൂട്ടി, അവനവന്റെ എബിലിറ്റീസ്, ഇതിനകത്ത് മതി മറന്ന് സകലവും മറന്ന് അതിനകത്ത് നിമഗ്നരായി തീരുന്ന ഒരു അനുഭവമാണ് ഇല്ലയോ. സോ വർഷിപ്പിംഗ് അവർ ഓൺ ഇമേജ്, ദാറ്റ് ഇസ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് ഒരു ഡിസോർഡറാണ് സൈക്കോളജി അനുസരിച്ച്. എന്ന് പറയുന്നത് പോലെ സത്യദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ നന്മയുടെ മൂർത്തിയായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത് വഴിയായി നമുക്കുണ്ടാകേണ്ടത് ഈ സൽഗുണങ്ങളാണ്, പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങളാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അല്ലാതെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആരാധനാമൂർത്തി ദൈവത്തെ റീപ്ലേസ് ചെയ്ത് മറ്റു പലതുമായി തീരുമ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ തിന്മകൾ, മ്ലേച്ഛതകൾ, അശുദ്ധ ജീവിതത്തിന്റെ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ ഓർക്കേണ്ടത്. അതുകൊണ്ട് അക്കോർഡിംഗ് ടു ദ ബൈബിൾ ഹോമോസെക്ച്വാലിറ്റി ഈസ് എ സിൻ ഇല്ലേ. അപ്പൊ ഇന്ന് ആധുനിക ശാസ്ത്രം അനുസരിച്ചും മെഡിക്കൽ ശാസ്ത്രം അനുസരിച്ചും ഒക്കെ അതിന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതങ്ങനല്ല, ഇങ്ങനെയാണ്, അത് ചില ജനിക്കുന്നത് തന്നെ അങ്ങനെയാണ്, അവർക്ക് അങ്ങനെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഒരു പക്ഷേ അതിനകത്തൊക്കെ ആഹാരങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ ആത്യന്തികമായി അക്കോർഡിംഗ് ടു ദ ബൈബിൾ ഹോമോസെക്ച്വാലിറ്റി ഈസ് നോട്ട് അണ്ടർ ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലുള്ളതല്ല അത്. അതിൽ നിന്ന് അകന്നിരിക്കുന്ന ഒന്നാണ്, തിന്മയുടെ ഒരു ഭാഗമായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷേ സഭ അവരെക്കുറിച്ച്, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് അവരോട് നമുക്ക് ഉണ്ടാകേണ്ട മനോഭാവം വ്യത്യസ്തമായിരിക്കണം ഇല്ലേ. അവർ ദൈവത്തിന്റെ മക്കളാണ്, അവരെ സ്നേഹിക്കാനും അവർ വടന്നു പോകുന്ന അവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് അവരെ നന്മയിലേക്ക് നയിക്കാനും ഒക്കെ സാധ്യമാണോ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ തിന്മകൾ ഇപ്പൊ തന്നെ നമുക്കറിയാവില്ല, അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേ ഹാവ് അനദർ സോ മെനി പ്രോബ്ലംസ് ഇൻ ദർ ലൈഫ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഒരു കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്കിങ്ങനെയുള്ള ആളുകൾ പല ക്ലയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ജയിലിൽ ജോലി ചെയ്തിട്ടുണ്ട്, അവിടെ ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗേ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ വരുമ്പോഴേ ഒരുപക്ഷെ അവർക്ക് അവരുടെ സെക്ച്വൽ ഐഡന്റിറ്റിയെ കുറിച്ച് അവർക്ക് പ്രോബ്ലം ഇല്ലായിരിക്കും. പക്ഷെ ദേ ഹാവ് അനദർ പ്രോബ്ലംസ്, അവരുടെ ഉള്ളിൽ ഗിൽറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവര് ലോകത്തിന്റെ സാമൂഹികമായ ജീവിതത്തിൽ നിന്ന് അവര് ത്യജിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ഐസൊലേഷൻ അവർക്ക്, ആ ഒരു ഫീലിംഗ് അവർക്കുണ്ട്, ആ ഒരു റിബല്യസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അങ്ങനെ അവർ തമ്മിൽ, ഇങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ളതായ പ്രശ്നങ്ങളൊക്കെ വളരെ വലുതാണ്. ഒരു നോർമൽ ലൈഫ് നടത്തുന്നവരെക്കാൾ കൂടുതൽ പ്രോബ്ലംസ് അവര് അഭിമുഖീകരിക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെന്തോ ആകട്ടെ, അത് നമുക്ക് കൂടുതൽ വിശദീകരണങ്ങൾക്കും റിസർച്ചുകൾക്കും ഒക്കെ വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് കഴിഞ്ഞുള്ള ഭാഗങ്ങൾ വായിച്ചാട്ട്, 28 മുതൽ വായിച്ചാട്ട്, 28.
ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല നീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, ഉരുളക്കാർ, രേഷണിക്കാർ, ദൈവദേശികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവൻ മരണയോഗ്യൻ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ
വായിച്ചത് 28-32 ആണ്. അവിടെ പറയുന്നത്, ഞാൻ ഇതിന്റെ അകത്ത് ഈ ഓർത്തഡോക്സ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വൈൽ സെക്ച്വൽ ഇമ്മൊറാലിറ്റി ഈസ് നോട്ട് ഓൺലി വേ മാൻ ഈസ് ഗിവൺ ഓവർ ടു അൺറൈച്ചസ്നെസ്, ഇറ്റ് ഈസ് ഓഫ്റ്റൺ മോർ ഡിസ്ട്രക്റ്റീവ് ദാൻ അതർ സിൻസ് ആൻഡ് ദസ് റിസീവ് സ്പെസിഫിക് അറ്റൻഷൻ ഹിയർ. സോ ദോസ് ഹു മോർ ഡിസ്ട്രക്റ്റീവ് ദാൻ അതർ സിൻസ് ആൻഡ് ദസ് റിസീവ് സ്പെസിഫിക് those who focus only on sexual sins fail to see that all sin separates man from God and leads to destruction. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഇത് മാത്രമല്ല, ഈ തിന്മകളെന്ന് പറയുന്ന ഒരു സെക്ച്വൽ ആയിട്ടുള്ള ഒരു ഇമ്മോറൽ ലൈഫ് എന്ന് മാത്രമല്ല, അതിനോടനുബന്ധമായിട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദൈവം പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാതിനു വണ്ണം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ഈ താഴേക്ക് പറയാം. ഇപ്പം ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ മാത്രമല്ല ഇവർക്കുള്ളത്. ആർക്ക്? ഈ വിഗ്രഹാരാധികൾക്ക്, അല്ലെങ്കിൽ ജ്ഞാനികളെന്ന് പറയുന്ന ആളുകൾക്ക്. അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണ്. ഇത് മാത്രമല്ല, അവർ ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, റേഷനിക്കാർ, ദൈവനിർദ്ദേശികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യത എന്നുള്ള ദൈവത്തിന്റെ ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവരെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നതിൽ പ്രസാദിക്കൂടെ ചെയ്യുന്നു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഈ തിന്മകള് ഇങ്ങനെ ധാരാളമായിട്ടുള്ള ആളുകളാണ്. സോ ഗോഡ് അലൌഡ് ദം ടു ഡു ദോസ് സിൻഫുൾ ഡീഡ്സ്. അപ്പൊ ദൈവം അവരെ അനുവദിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം അതിനകത്ത് ഉത്തരവ് ദൈവം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്നല്ല. സോ ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് സച്ച് ബിഹേവിയർ ഈസ് അക്സെപ്റ്റബിൾ. It means that God gave to people the opportunity to make decisions. So people should realize that they will suffer the results of their actions. But ദൈവം അവരെ ഇതിലേക്ക് കൊണ്ടുപോകുന്നല്ല. അങ്ങനല്ല എന്റെ അർത്ഥം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ദൈവത്തിന് ഉത്തരവാദിത്വം ദൈവം അവരെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചെന്നല്ല എന്റെ അർത്ഥം. So they are responsible for their actions. So they need to realize that. അപ്പൊ അവിടെ ഒരു ലിസ്റ്റ് കുറെ കാര്യങ്ങൾ പറയുകയാണല്ലേ. വെൻ പീപ്പിൾ ആർ ജലസ്, പീപ്പിൾ മർഡർ അതർ പീപ്പിൾ, വെൻ പീപ്പിൾ ഫൈറ്റ്, പീപ്പിൾ ചീറ്റ് അതർ പീപ്പിൾ, പീപ്പിൾ ഹെയ്റ്റ് അതർ പീപ്പിൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവിടെ അവര് ഈ ഇങ്ങനെയുള്ള തിന്മകൾ ധാരാളമായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവര് മരണയോഗ്യരാണ്, പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണെന്ന് അറിഞ്ഞിട്ടും ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സെക്ച്വലായിട്ടുള്ള ഇമ്മോറൽ ആക്ടിവിറ്റി മാത്രമല്ല, അതിനോടനുബന്ധമായി ഇങ്ങനെയുള്ള എല്ലാ തിന്മകളും അവരിൽ നിറഞ്ഞിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ രൂപത്തെ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനു വണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത, ദൈവത്തെ അറിഞ്ഞിട്ടും അവരെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അവർ ജ്ഞാനികളാണെന്ന് അവർ അഭിമാനിക്കുന്നുണ്ടെങ്കിലും അവർ ദൈവത്തിന്റെ ജ്ഞാനത്തെ തുച്ഛമാക്കി കളഞ്ഞിരിക്കുന്നു, അതിനെ നെഗേറ്റ് ചെയ്തു, അതിനെ ഡീവാല് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇവിടെ ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളത്, അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് ബോധമുള്ളവരാകണം, അവർ ദൈവത്തിന്റെ മക്കളായി തിരിച്ചു വരണം. ഇതൊക്കെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പൊ പാപം ചെയ്തവരെ കൊളരാത്തവരായി നശിച്ചു പോകണമെന്നല്ല, ഇല്ല. പക്ഷെ അവരുടെ ആരാധനയും അവരുടെ സെലക്ഷൻ അവരാണ്, അവരുടെ വില്ലാണ്, അല്ലെ, അവരുടെ ഫ്രീ വില്ലാണ്. അവര് ഏത് സത്യദൈവത്തെയാണോ തെരഞ്ഞെടുക്കുന്നത്, അല്ലതോ അതോ ദുർമൂർത്തിയാണോ അവർ തെരഞ്ഞെടുക്കുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുവാൻ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. അടുത്ത അധ്യായം കൂടെ ഒരു 5 വാക്യം വരെ ഒന്ന് വായിച്ചാട്ടെ.
അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുഗ്രഹ സത്യാനുസരണയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നിനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയാക്ഷമ ദീർഘാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാര്യത്താലും
ദൈവകോപത്തിന് വിധേയരായി തീർന്ന
യഹൂദന്മാരെ കുറിച്ച് പറയുക. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ജ്ഞാനികളെ സംബന്ധിച്ചാണ്, അവരുടെ പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് അവർക്കുണ്ടാകേണ്ടതായ ഉണ്ടാകുന്ന ദുർഗുണങ്ങളെ സംബന്ധിച്ച് നമ്മൾ കണ്ടു. ഇനിയും പൗലോസിനെ അഡ്രസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ യഹൂദ സമൂഹത്തെ കുറിച്ചാണ്, യഹൂദന്മാരോട് പറയുകയാണ്. അപ്പൊ ഇവിടെ പൗലോസ് സംബോധന ചെയ്യുന്നത് യഹൂദന്മാരെയാണെന്ന് ഊഹിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്, അത് നമുക്ക് താഴേക്ക് പറയാം. അപ്പൊ അവർക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് യഹൂദന്മാർക്കുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ന്യായപ്രമാണമുണ്ട്. ദൈവത്തിന്റെ ന്യായപ്രമാണമുണ്ട്, അതുപോലെ തന്നെ ന്യായപ്രമാണം ദൈവത്തിന്റെ ലോ, ലോ ഓഫ് ഗോഡ് ഇല്ല, അതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സർക്കംസ്റ്റിഷൻ, പരിച്ഛേദന. പരിച്ഛേദന എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ഒരു കവനന്റാണ്, ഒരു ഉടമ്പടിയാണ്. അപ്പൊ നിയമമുണ്ട്, ഉടമ്പടിയുണ്ട് ഇല്ല, രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അവരിങ്ങനെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവര് ന്യായപ്രമാണവും പരിച്ഛേദനയും ഉണ്ടെന്നുള്ള അവകാശത്തിന്റെ മേൽ അവർ സ്വയം നീതീകരിക്കുകയാണ്. അവർ ജാതികളെ കുറ്റം വിധിക്കുകയാണ്, ഇല്ല ഞങ്ങൾ അവരെ പോലെ അല്ല, ഞങ്ങൾ ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞ് അവര് മറ്റുള്ളവരെ കുറ്റം വിധിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവ നിനക്ക് പ്രതിവാദം പറയുവാനില്ല, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ അത് പ്രവർത്തിക്കുന്നല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവം വിധി സത്യാനുസാരണയായിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ആകെ പ്രവർത്തിക്കുന്നവരെ വിധിക്കുക, അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ? അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പോൾ ഇവിടെ പൗലോസ് സമർത്ഥിച്ചിരിക്കുന്നത് എന്താണ്? ഈ പാപം ചെയ്യുന്ന പ്രജാതികൾക്ക് ശിക്ഷ ദൈവം നൽകുന്നു എന്നതാണ്, എന്ന വാസ്തവമാണ്, അത് നമ്മൾ കണ്ടു. പക്ഷേ അവരെ ശിക്ഷാർഹരെന്ന് വിധിക്കുന്ന ആളുകൾ അവരെന്താ ചെയ്യുന്നത്? അവരും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കരുണയും ദീർഘക്ഷമയും തങ്ങൾക്ക് താങ്ങായി ഉണ്ടെന്ന് യഹൂദന്മാർ പറയുന്നു. അപ്പൊ നിങ്ങൾ പരിച്ഛേദനയുണ്ട്, ദൈവം നിങ്ങളോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ദൈവത്തിന്റെ നിയമം കൽപ്പനകൾ ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേകമായ പ്രിവിലേജ് ഉണ്ട്, അതാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട്. പക്ഷെ പൗലോസിയ അങ്ങനെ അല്ല, അത് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ള താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം. അതുകൊണ്ട് താഴേക്ക് വായിച്ചേ,
താഴേക്ക്
പത്താം വാക്യം.
എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിതിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തനെ അവനവന്റെ പ്രവർത്തിക്കതക്ക പകരം ചെയ്യും. നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയദൈവം അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ശാഠ്യം പൂണ്ട സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടം സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും.
അത്രയും മതി. അപ്പൊ കുറച്ചുകൂടെ വ്യക്തമായി ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പൊ പ്രവർത്തിക്കനുസരണമായി ദൈവം ന്യായം വിധിക്കുന്നു. പ്രവർത്തിക്കനുസരണമായി, അത് യാതൊരു തരത്തിലുള്ള പക്ഷാഭേദവും അതിനകത്തില്ല. എല്ലാവർക്കും ഒരുപോലെയുള്ള വിധിയാണ് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ വിധിയിൽ നിന്ന് ആർക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് സാധ്യമല്ല. അതിനകത്ത് ഞങ്ങൾക്ക് പിന്നെ പരിച്ഛേദനയുണ്ട്, ഞങ്ങൾക്ക് ഉടമ്പടിയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രത്യേകമായ പ്രിവിലേജ് ദൈവം തരുന്നുണ്ടെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഞങ്ങൾക്ക് മാറി നിൽക്കുവാനായിട്ട് സാധ്യമല്ല. അത് പ്രത്യേകമായ പരിഗണനകളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭ്യമല്ല എന്നവരോട് പറയുകയാണ് പൗലോസ്. ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധിയുടെ മുമ്പാകെ എല്ലാവരും സമന്മാരാണ്, അതാണ് അതിന്റെ അർത്ഥം. അവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അപ്പൊ നീതീകരിക്കപ്പെട്ടവർ, അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ദൈവം ന്യായം വിധിക്കുന്നു എന്ന ചിന്ത വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ആശയത്തിന് വിരുദ്ധമല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ഓർക്കണം. ദൈവം ന്യായം വിധിക്കുന്നു എന്ന ചിന്ത, പ്രവർത്തികൾക്കനുസരണമായി, മനുഷ്യന്റെ പ്രവർത്തിക്കനുസരണമായിട്ട് ദൈവം ന്യായം വിധിക്കുന്നു എന്നുള്ളത് ആ അവിശ്വാസത്താലുള്ള നീതീകരണം എന്ന ആശയത്തിന് വിരുദ്ധമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ കൂടെ ഒരാൾ നീതീകരിക്കപ്പെടണം, പ്രവൃത്തി കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ വെറ്റി ചോദിക്കുകയുണ്ടായ ചോദ്യം, അതായത് പൗലോസ്ലിയായുടെ ചിന്താഗതി അനുസരിച്ച് പൗലോസ്ലിയ എപ്പോഴും പറയുന്നത് ഈ ന്യായപ്രമാണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പക്ഷേ യാക്കോബ്സ്ലിയ പറയുന്നു പ്രവൃത്തിയാണ് പ്രധാനം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്ന് പറയുന്നു. അപ്പൊ എന്താണെന്നതിനെക്കുറിച്ച് ചോദിച്ചു, അതിനുള്ള മറുപടി നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ അതുകൂടി ഒരിക്കൽ കൂടെ അത് എംഫസൈസ് ചെയ്യുകയാണ്, കാരണം പ്രവൃത്തിയുടെ ഫലം എന്നുള്ള ആശയം, എന്നുള്ള പ്രവൃത്തിക്കനുസരണമായ ദൈവം ന്യായം വിധിക്കുന്നു എന്ന ചിന്ത വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ആശയത്തിന് വിരുദ്ധമല്ല എന്നാണ് പറയുന്നത്. വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുമെന്ന് പറയുമ്പോൾ അത് പ്രവൃത്തിയാലുള്ള, പ്രവൃത്തിക്കനുസരണമായ ദൈവം ന്യായം വിധിക്കുന്നു എന്ന ആശയത്തിന് ഇതെതിരല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് ഗ്രീക്ക് വേർഡ് ഫോർ സ്റ്റോർ അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുക, ഇറ്റ് യൂഷ്വലി മീൻസ് ടു സ്റ്റോർ സംതിങ് പ്രഷ്യസ്. ബട്ട് ദോസ് ഹു വിൽ നോട്ട് ചേഞ്ച് ദയർ വേയ്സ് ആർ സ്റ്റോറിംഗ് അപ്പ് സംതിങ് ടെറിബിൾ. സോ ദേ വിൽ സഫർ ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേറ്റ് ആംഗർ. സോ ദേ വിൽ ഡിസ്കവർ ദാറ്റ് ഗോഡ്സ് ജഡ്ജ്മെന്റ് ഈസ് ഫെയർ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കോപം കരുതിച്ചു വെക്കുന്നു, കരുതിച്ചു വെക്കുന്നു പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് സൂക്ഷിച്ചു വെക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ കോപം സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? അത് ഈ അനുതാപമില്ലാത്ത ഹൃദയം, അഞ്ചാമത്തെ വാക്യം, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. നിന്റെ ഹൃദയത്തിൽ അനുതാപമില്ല, നിന്റെ ഹൃദയം കാഠിന്യത്തിൽ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു ദൈവത്തിന്റെ കോപം വെളിപ്പെടാൻ പോവുകയാണ്. ദ റാത്ത് ഓഫ് ഗോഡ് ഈസ് ഗോയിങ് ടു ബി റിവീൽഡ് എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കോപം ചരിച്ചിരിക്കും. അവൻ ഓരോരുത്തർ അവനവന് പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യും. നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ചാഢ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അല്ലേ, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. ഇതെന്താ ആദ്യം യഹൂദനും പിന്നെ യവനനും വരുന്നത്? നമ്മൾ ഈ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പലയിടത്തും കാണുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പൗലോസിയുടെ ലേഖനങ്ങളിലൊക്കെ ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അതിന് കാരണം ഞാൻ മുമ്പേ പറഞ്ഞതാണ്. കാരണം യഹൂദൻ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിഗണനകളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ആ പരിഗണന അനുസരിച്ച് ഞങ്ങൾക്ക് ദൈവം ഞങ്ങളുടെ മേൽ കരുണ ചെയ്യും. ഞങ്ങൾ ഒരു പ്രത്യേക വർഗമാണ്, ഞങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ്, ജാതികളെ പോലെ അല്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറയുന്നത് കഠിന ഹൃദയരാണ്, അനുതാപമില്ലാത്ത ഹൃദയത്തിൽ നീ ദൈവത്തിന്റെ കോപത്തിൽ തെറ്റിയൊഴിയുമെന്ന് നീ വിചാരിക്കുന്നു. ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് കോപം ചരതിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന യഹൂദ ജാതിയോട്, യഹൂദ സമൂഹത്തോട് പറയുകയാണ്. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും നീ വിചാരിക്കരുത് നീ ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞിരിക്കുന്നവനാണ് എന്ന് വിചാരിക്കരുത്. കാരണം നിനക്ക് കൂടെ ലഭിച്ചവനാണ്. നീ അബ്രഹാമിന്റെ ആ അബ്രഹാമിന്റെ അബ്രഹാമിൽ കൂടി തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. അപ്പൊ നീ ഒരിക്കലും വിചാരിക്കരുത് നിനക്ക് വിധി, നിനക്ക് ദൈവത്തിന്റെ നീതി നിന്റെ വെളിപ്പെടുകയില്ല, അല്ലെങ്കിൽ നിനക്ക് പ്രത്യേകമായ പരിഗണനകൾ കിട്ടുമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ട് ഈ ഇത് നിങ്ങൾക്ക് കഷ്ടവും മനുഷ്യാത്മാവിന് സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അപ്പൊ ആദ്യം യഹൂദന് വരുമെന്നുള്ള, അപ്പൊ നിനക്ക് നീ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ആദ്യം വരാൻ പോകുന്നത്, കാരണം നിനക്ക് ഇത്ര ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട് ഇല്ലേ. നീ നിനക്ക് ന്യായപ്രമാണമുണ്ട്, നിനക്ക് പിന്നെ പരിച്ഛേദനയുണ്ട്, ദൈവത്തോടുള്ള ഉടമ്പടിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അത് സത്യം തന്നെയാണ്. പക്ഷേ അത് ഒരു ഒരു എക്സ്ക്യൂസ് ആയിട്ട് നീ ഒരിക്കലും എടുക്കാൻ പാടില്ല. നീ മറ്റുള്ളവരെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരേക്കാൾ കൂടുതൽ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവനാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേകതയാണത്. കാരണം നമ്മൾ ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയുടെ അനുഭവം നുകരുന്ന ആളുകളാണ്. അതിനകത്ത് നമ്മൾ പ്രശംസിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൌണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് നമ്മൾ വളരെ അഭിമാനപൂർവ്വം പറയുന്നവരാണ്. ഇല്ല, ഞങ്ങൾക്കിതൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ആരാധന ശ്രേഷ്ഠമാണ്, ഞങ്ങളുടെ വേദശാസ്ത്രം ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ആഴമുള്ളതാണ്, എല്ലാ തരത്തിലുമുള്ള നമ്മൾ നിങ്ങളുടെ പൂർവികരാണ്, ഏൻഷ്യന്റ് ചർച്ചാണ്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതവുമായി അതിന് ബന്ധമുണ്ടോ എന്ന് ഓരോരുത്തരും ശാന്തമായിട്ട് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഇതിനകത്ത് അഭിമാന പുരസ്സരം പലതും ഉയർത്തി കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി അതിന് ബന്ധമുണ്ടോ എന്നുള്ളത് ശാന്തമായി നാം സൂക്ഷിച്ചു നോക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണം എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ഒരധ്യായത്തിന്റെ 17-18 മുതലുള്ള വാക്യങ്ങളും രണ്ടാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുകയുണ്ടായത്. അത്രമാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പല്ല ഇത്. റോമാലേഖനം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ ആഴമായ ദൈവശാസ്ത്രമുള്ള ഒന്നാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ആഴമായ ശ്രദ്ധ ഇതിനാവശ്യമാണ്. പക്ഷേ ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഒത്തിരി ഒത്തിരി ദൈവികമായ മർമ്മങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. നമ്മൾ കേട്ടതുപോലെ ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കുന്നത് വഴിയായി നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ സ്നേഹവാനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് സ്നേഹം കിട്ടണം അല്ലേ? സത്യവാനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ സത്യമുള്ളവരാകണം. നീതിമാനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ നീതിയുള്ളവരായി തീരണം. ആ ദൈവത്തിന്റെ രൂപമാണ് നമ്മിൽ വെളിപ്പെടാനായിട്ട് അതിലാണ് നമ്മൾ വളരേണ്ടത്. പൗലോസ് പറയുന്ന പോലെ അവന്റെ പ്രതിമയായി, അവന്റെ പ്രതിമ എന്ന് പറയുന്നത്, അവന്റെ പ്രതിമ നമ്മൾ ധരിക്കും എന്നൊക്കെ പറയുന്നത് ആ ഇമേജാണ്. ആ ഇമേജിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ്. അതുപോലെ യഹൂദന്മാരോട് പറയുന്ന ഈ കാര്യങ്ങളും 10 വരെയുള്ള വാക്യങ്ങൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. പിന്നെ നമ്മൾ ഇനി അടുത്ത ആഴ്ച നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ *5 പ്രസ് ചെയ്യുക. നമുക്ക് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ആരും ഇതുവരെ ഹാൻഡ് റേസ് ചെയ്തിട്ടില്ല, ചോദ്യങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു അച്ഛ. ടിസിജോർ അച്ഛ എന്തെങ്കിലും പറയുന്നുണ്ടോ അച്ഛ?
അച്ഛന് വേറെ ചോദ്യം ഒന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് എടുത്തുവന്ന വളരെ പ്രേഷ്യസ് ആയിട്ടുള്ള അച്ഛൻ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ അച്ഛനടയ്ക്ക് ഓർപ്പിക്കുന്ന പോലെ വളരെ ആഴമേറിയ വിഷയമാണിത്. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അച്ഛൻ വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ ധ്യാനിക്കുവാനും പഠിക്കുവാനും ഉള്ള നല്ല അവസരമായിട്ട് അതിനെ എടുക്കുക. സ്പെഷ്യലി ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ ഹോമോസെക്സ്വാലിറ്റി എന്നുള്ളത് സ്പെഷ്യലി ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യുന്നൊരു വിഷയമാണ്. വിദിൻ കുറച്ചൊരു വർഷങ്ങൾക്ക് അകം നമ്മളൊക്കെ നമ്മുടെ ഇടവുകളിലും ഒക്കെ ഒരുപക്ഷെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാതാപിതാക്കൾ എന്നുള്ള നിലയിലും വൈദികരെന്നുള്ള നിലയിലും ഒക്കെ ഒരു പക്ഷേ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം വിദിൻ ഫ്യൂ ഇയേഴ്സ്. പക്ഷേ അത് നമ്മൾ ബേസിക്കലി ഓർത്തിരിക്കേണ്ട കാര്യം അച്ഛൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞല്ലോ. ദൈവം തമ്പുരാൻ ആണും പെണ്ണുമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ മനുഷ്യന്റെ ഇഷ്ടത്തിന് വേണ്ടി, അത് ലോകത്തിന്റെ സംഭവം മുതൽ ഇങ്ങോട്ട് കാണുന്നുണ്ട്. പഴയ നിയമം മുതൽ തന്നെ അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമേ അല്ലത് എന്ന് കരുതി അങ്ങനെ ആ രീതിയിൽ അതിന്റെ ഹോർമോൺസിന്റെ പ്രശ്നമോ അസുഖമോ അല്ലെങ്കിൽ പാരമ്പര്യമൊക്കെ ആയിട്ട് കിട്ടിയേക്കുന്ന ചില ചിന്താഗതികൾ അവരോടുള്ള നമ്മുടെ സമീപനം തീർച്ചയായിട്ടും അവരെ നമ്മൾ ഒരു രോഗാവസ്ഥയിലെന്നുള്ള രീതിയിലും കമ്പാഷനോടുകൂടിയൊക്കെ സമീപിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായ കാര്യം വരും. നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള രീതി നമുക്ക് എല്ലാ വിഷയത്തോടും നമ്മൾ ദൈവീകരാണ് ആത്മീയരാണെന്ന് പറഞ്ഞിട്ട് നിശബ്ദമായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഇനിയും കുറച്ച് വർഷങ്ങൾക്കകം ഇതൊക്കെ നമ്മൾ പറയേണ്ടതായിട്ട് വരും, സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം. അപ്പൊ ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴേ ഈ രീതിയിലാണെന്നുള്ള അച്ഛൻ വളരെ ഭംഗിയായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഇത്. എത്രയോ വർഷങ്ങൾ കൊണ്ട് ലോകത്തിൽ വന്നുപോയ ഒരു ഒരു ബുദ്ധിമുട്ടാണിത്. പക്ഷെ അങ്ങനെയുള്ളവരെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അവരോടൊരു സിമ്പതി ഉണ്ടാവണം. അവരെ ആരെ കമ്പാഷനോടുകൂടി വേണം അവരെ കൈകാര്യം ചെയ്യാൻ. അതോടൊപ്പം അതിനകത്ത് ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു തിന്മ എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുകയും തിരുവചനം അതിനെതിരാണ് എന്നുള്ളത് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ആ അച്ഛൻ പറഞ്ഞ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം, അത് അതിന്റെ ചോദ്യോത്തരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അച്ഛൻ ഇന്നും ഒരു സൂചന നൽകിയല്ലോ, വിശ്വാസത്താലുള്ള ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ളത് അതൊരിക്കലും പ്രവൃത്തികൾക്കെതിരല്ല, പ്രവൃത്തി വിശ്വാസത്തിനും എതിരല്ല. ഇത് രണ്ടും കൂടെ ഒരു നാണയത്തിന്റെ ഇരുവശമായിട്ട് പോകുന്ന, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവർ പിന്നെ പ്രവൃത്തി ചെയ്യാതിരിക്കുക എന്നല്ല. നമ്മുടെ യാക്കോസ്ലിയ പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസം പ്രവർത്തിയാൽ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ടും സാധിക്കണം എന്നുള്ളതാണ്. അച്ഛൻ എങ്ങനെയാണത് വിശദീകരിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും നമ്മൾ ആ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് നീതീകരണം. അത് ഈ ലൂക്കോസിന് ശേഷം 18:9-9 വാക്യങ്ങളിൽ പറയുന്നത് പോലെ ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാനായിട്ട് നിന്നു. ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ച് കുറിയ ലൈസൺ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം കർത്താവ് എന്നോട് കരുണ ചെയ്യണമേ, പാപിയാൻ ഇപ്പോഴെ നോയമ്പിന്റെ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാ. അവൻ രക്ഷിക്കപ്പെട്ടവനായിട്ടെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടെന്ന് ഒന്നുമല്ല, ദൈവം നമുക്ക് സൗജന്യമായിട്ട് തരുന്നതാണ് ഈ നീതീകരണം. പക്ഷേ ആ നീതീകരണം വഴിയായി വിശ്വാസത്താലുള്ള നീതീകരണം വഴിയായിട്ട് വരുന്നവര് നമ്മളുടെ പ്രവർത്തനങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ഒരു ബാധ്യതയും കൂടി നമുക്കുണ്ട്. ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്ത് പോകുന്നതാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. അത് മാത്രമേ എനിക്കിന്ന് സൂചിപ്പിക്കാനായിട്ടുള്ളൂ. അച്ഛന്റെ ശ്രേഷ്ഠമേറിയ വചനങ്ങൾക്ക് പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് അച്ഛൻ.
വളരെ ആനുകാലികമായ ഒരു വിഷയത്തെ കുറിച്ചാണ് മാത്യുക്കോശി അച്ഛനും അതേപോലെ പി സി ജോർജ് അച്ഛനും ആശയങ്ങൾ പങ്കുവച്ചത്. രണ്ടുപേരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ബൈബിൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സങ്കീർത്തനങ്ങൾ വായിക്കുകയും ക്ലാസിന്റെ അടുത്ത് റോമർ വാക്യങ്ങൾ വായിച്ച് നമ്മളെ സഹായിച്ചത് മറിയാമ്മ തോമസ് ആന്റിയാണ്. ആന്റി ഷിക്കാഗോ റീജിയണൽ സെക്രട്ടറിയായിട്ട് 5 വർഷം പ്രവർത്തിക്കുന്നു. സെന്റ് മേരീസ് ഓക്ലോൺ ഷിക്കാഗോ ഇടവകയിലെ മെമ്പറാണ്. ആന്റിയോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത് അടുത്ത ബുധനാഴ്ച പതിവുപോലെ February 17 വൈകിട്ട് 8 PM സെൻട്രൽ ടൈം ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. റോമർ 2:11 മുതൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മറ്റ് അനൗൺസ്മെന്റ് ഇന്ന് രാവിലെ നമ്മുടെ ലണ്ടൻ റിട്രീറ്റ് March 6 ആണെന്നുള്ളത് സിലബസിൽ കിട്ടിയതിരുന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമല്ലോ. അതിന്റെ ഫ്ലയർ ഇന്ന് രാവിലെ അയച്ചിട്ടുണ്ട്, ഒരുപക്ഷെ 2-3 ദിവസത്തിനകം നിങ്ങൾക്ക് കിട്ടും. മെർലിൻ മാത്യു കൊച്ചമ്മ എല്ലാവർക്കും വളരെ പരിചിതയാണ്. കൊച്ചമ്മയാണ് സ്പീക്കർ. കഴിവുള്ളിടത്തോളം ആളുകൾ മറ്റ് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പറഞ്ഞ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. March 6 ശനിയാഴ്ചയാണ് കോൺഫറൻസ് വെച്ചിരിക്കുന്നത്. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം.
ഓക്കെ. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കു വേണ്ടി, ദിവ്യ ആലോചനകൾക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനത്തിന്റെ പുനഗ്രഹിപ്പാന്റെ കവണ്ണം തുറന്ന് ഞങ്ങളുടെ ആത്മാക്കളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് ഏകാഗ്രതയും ഭക്തിയും തിരുവചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള താല്പര്യവും ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. അതിലെ ഉള്ളടക്കം ഗ്രഹിപ്പാന്റെ കവണ്ണം ഞങ്ങൾ അപ്രാപ്തരാകുന്നുവെങ്കിലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താലും ആവാസത്താലും ഞങ്ങളെ ശക്തീകരിച്ച് തിരുവചനത്തിലെ പൊരുകൾ മനസ്സിലാക്കുവാൻ്റെ കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകണമേ. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ്റെ കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ശുദ്ധീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. ഇതിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഞങ്ങൾ എല്ലാ സഹോദരികളെയും അവരുടെ കുടുംബങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ കൃപയിൽ എല്ലാവരെയും സംരക്ഷിക്കണമേ. ഞങ്ങൾ കടന്നുപോകുന്ന ഈ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾ നിന്നിൽ ആശ്രയിപ്പാനും ഉറപ്പോടും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ മുൻപോട്ട് പോകാനും ഞങ്ങൾക്കിടയാക്കണമേ. ലോകത്തെ മുഴുവനെയും മനുഷ്യരാശിയെ മുഴുവനായും അവിടുന്ന് അനുഗ്രഹിച്ച് ഈ വലിയ വ്യാധിയിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ അവിടുന്ന് വീണ്ടെടുക്കണമേ. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളും എല്ലാ ഗവേഷണങ്ങളും പരിചരണങ്ങളും ഒക്കെ ഫലപ്രദമായി തീരുവാൻ നാഥ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിൽ ശാശ്വതമായ സമാധാനവും നീതിയും പുലരുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും തെറ്റുകളെയും ഞങ്ങളോട് പൊറുക്കണമേ. അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേപ്പാൻ്റെ ഞങ്ങൾ കൃപ നൽകണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. ബാറിക്കുമോർ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും അടിയങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും രോഗികളുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
താങ്ക് യു വെരി മച്ച് സിസ്റ്റർ. താങ്ക് യു.